പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, 7ഉം 10ഉം പ്രമാണങ്ങളാണ് നമ്മൾ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്യൻ്റെ വസ്തുക്കൾ മോഷ്ടിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, അന്യനവകാശപ്പെട്ടത് സ്വന്തമാക്കരുത്, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുക പോലും ചെയ്യരുത്. ഇതാണ് പ്രമാണം, പ്രമാണത്തിൻ്റെ കാതൽ. ഈ പ്രമാണത്തിൻ്റെ വിശദാംശങ്ങൾ എപ്രകാരമാണ് ബൈബിളിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ കാണാൻ ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ 2-3 പ്രഭാഷണങ്ങളിൽ. ഉൽപ്പത്തി മുതൽ നിയമാവർത്തനം വരെയുള്ള പഞ്ചഗ്രന്ഥങ്ങളിൽ എപ്രകാരം സാമൂഹ്യ നീതിയെ സംബന്ധിക്കുന്ന, ഉടമസ്ഥാവകാശത്തെ സംബന്ധിക്കുന്ന സാമൂഹ്യ നിയമങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് ഈ നിയമങ്ങൾ ലംഘിക്കപ്പെട്ട സാഹചര്യത്തെക്കുറിച്ചാണ്. ഈ ദൈവിക നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന, അതും സമൂഹത്തിൽ അധികാരം കൈയാളുന്ന രാജാക്കന്മാരും പ്രഭുക്കന്മാരും സുസംഘടിതമായ രീതിയിൽ ആസൂത്രിതമായി ഈ നിയമങ്ങൾ നിഷേധിക്കുകയും ലംഘിക്കുകയും അങ്ങനെ എല്ലാവർക്കും അവകാശപ്പെട്ടത് ചുരുക്കം പേര് മാത്രം കൈയ്യെടുക്കുകയും ബഹുഭൂരിഭാഗത്തെയും പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിവിടുകയും ചെയ്ത ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ എപ്രകാരമാണ് ദൈവത്തിൻ്റെ വക്താക്കളായ പ്രവാചകന്മാർ പ്രതികരിച്ചത്? പ്രവാചകന്മാരിലൂടെ എപ്രകാരമാണ് ഈ സാമൂഹ്യ നീതിയെ സംബന്ധിച്ച നിയമങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്തത് എന്ന് കാണാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുക. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാതലായ വ്യതിയാനത്തെക്കുറിച്ച് ആദ്യമേ പറയട്ടെ. മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത വ്യക്തികൾ സീനായി മലയുടെ അടിവാരത്ത് വെച്ച് ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ ജനവുമായി തീർന്നു. പിന്നീട് അവർ ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശം കീഴടക്കി. അത് ആ ദേശം എല്ലാ ഗോത്രങ്ങൾക്കുമായി കുടുംബങ്ങൾക്കുമായി വീതിച്ചെടുത്തു. അങ്ങനെ ഗോത്രങ്ങളും കുലങ്ങളും കുടുംബങ്ങളുമായി കാനാൻ ദേശത്ത് വാസമുറപ്പിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നമ്മൾ ജോഷുവ, ന്യായാധിപന്മാർ എന്നീ പുസ്തകങ്ങളിൽ കാണും. ചുറ്റുപാടുമുള്ള ജനതകളിൽ നിന്ന് ആക്രമണങ്ങളുണ്ടായപ്പോൾ തങ്ങളെ സംരക്ഷിക്കാൻ ഒരു രാജാവ് അവർക്ക് വേണം എന്ന് തോന്നി. ഇതുവരെ ദൈവമാണ് അവരെ സംരക്ഷിച്ചിരുന്നത് എങ്കിലും താൽക്കാലിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, ശത്രുക്കളുടെ ആക്രമണമുണ്ടാകുമ്പോൾ സുസംഘടിതമായ സൈന്യത്തോടുകൂടി അവരെ ചെറുത്തു നിൽക്കാനും അവരിൽ നിന്ന് സംരക്ഷണം നേടാനും ഒരു രാജാവിനെ വേണം എന്ന് അവർ കരുതി. ഇങ്ങനെ രാജാവിനെ വേണം, രാജാവിനെ ഞങ്ങൾക്ക് വാഴിച്ചു തരണം എന്ന അഭ്യർത്ഥനയുമായി അന്നത്തെ ന്യായാധിപനായിരുന്ന സാമുവേലിൻ്റെ അടുക്കൽ ജനങ്ങളെത്തി. ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം, രാജാവിനെ വേണമെന്ന് പറയുമ്പോൾ മറ്റു ജനതകൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം എന്നാണ് ജനം സാമുവേലിനോട് പറയുന്നത്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പഠനം അവിടെ തുടങ്ങാം. സാമുവേലിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമായിൽ സാമുവേലിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചുകൂടി. പുരോഹിതനും ന്യായാധിപനുമാണ് സാമുവേൽ. ഇസ്രായേൽ ജനത്തെ ഒന്നടങ്കം നയിച്ചുകൊണ്ടിരുന്ന വൃദ്ധനായിത്തീർന്ന വ്യക്തി. അദ്ദേഹത്തോട് ജനങ്ങൾ പറഞ്ഞു, അങ്ങ് വൃദ്ധനായി, പുത്രന്മാരാകട്ടെ, അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല. അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ തരിക എന്ന് പറഞ്ഞ് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരിക. ഞങ്ങൾക്കൊരു രാജാവിനെ തരിക എന്ന് അവർ പറഞ്ഞ് സാമുവേലിന് ഇഷ്ടമായില്ല. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് സാമുവേലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക. അവർ നിന്നെയല്ല, തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്തത് തന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക. എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. ന്യായാധിപന്മാരുടെ കീഴിൽ നിന്ന് രാജഭരണത്തിലേക്ക് ഇസ്രായേൽ ജനം കടന്നു വരുമ്പോൾ അവരിൽ ഉണ്ടാകാൻ പോകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചന. ഇത് രാജഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ രൂപം കൊണ്ടതാണ് ഈ വിവരണം എന്ന് കരുതുന്നവരുണ്ട്. സാമുവേൽ മുൻകൂട്ടി അറിയിച്ചത് യാഥാർത്ഥ്യമായി തീരുകയും ആ യാഥാർത്ഥ്യത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്തവരാണ് ഇത് എഴുതി വെക്കുന്നത്. എന്താണ് രാജാവ് ഭരണത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത്? രാജാവിന് ആവശ്യപ്പെട്ടവരോട് കർത്താവിൻ്റെ വാക്കുകൾ സാമുവേൽ അറിയിച്ചു. 1 സാമുവേൽ 8-ാമത്തെ അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളെ ഭരിക്കാനിരിക്കുന്ന രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും. തൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഓടാൻ തേരാളികളും അശ്വഭടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും. ആയിരങ്ങളുടെയും അമ്പതുകളുടെയും അധിപന്മാരായി അവൻ അവരെ നിയമിക്കും. ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണ നിർമ്മാതാക്കളുമായി അവരെ നിയമിക്കും. നിങ്ങളുടെ പുത്രിമാരെ സുഗന്ധതൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളുമാക്കും. നിങ്ങളുടെ വയലുകളും മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും വച്ച് ഏറ്റവും നല്ലത് അവൻ തൻ്റെ സേവകർക്ക് നൽകും. നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശമെടുത്ത് അവൻ തൻ്റെ കിങ്കരന്മാർക്കും ഭൃത്യന്മാർക്കും നൽകും. നിങ്ങളുടെ ദാസന്മാരെയും ദാസികളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതകളെയും അവൻ തൻ്റെ ജോലിക്ക് നിയോഗിക്കും. അവൻ നിങ്ങളുടെ ആട്ടിൻപറ്റത്തിൽ ദശാംശം എടുക്കും. നിങ്ങൾ അവൻ്റെ അടിമകളായിരിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും. എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. ഇതാണ് സാമുവേൽ പ്രവാചകൻ നൽകുന്ന മുന്നറിയിപ്പ്. ദൈവം സ്വാതന്ത്ര്യം നൽകിയ ഇസ്രായേൽ ജനം, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചൊരു ഒരു ജനമാക്കി മാറ്റിയെടുത്ത ഇസ്രായേൽ ജനം, അവർ തന്നെ ആവശ്യപ്പെട്ടു രാജാവിനെ. രാജാവിനെ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നു, ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ശക്തനായൊരു രാജാവ് വേണം, ഒരു സൈന്യം വേണം. പക്ഷേ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനായി തിരഞ്ഞെടുത്ത രാജാവ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. സംരക്ഷണമല്ല നൽകുക, അടിമത്തമായിരിക്കും. ദശാംശത്തെക്കുറിച്ച് പറഞ്ഞു. ബൈബിളിൽ ഒരു വ്യക്തമായ നിയമം ഉണ്ടായിരുന്നു ദശാംശത്തെക്കുറിച്ച്, പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ദശാംശം എല്ലാ വർഷവും എടുക്കണം, അത് തീർത്ഥാടനമായി കൊണ്ടുപോകണം, ദേവാലയത്തിൽ വെച്ച് നിങ്ങൾ ഭക്ഷിക്കണം, ആ ഭക്ഷിക്കുന്നതിൽ നിങ്ങൾ പാവപ്പെട്ടവരെ വിസ്മരിക്കരുത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ദശാംശം പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നാണ് നിയമാവർത്തന പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും കൽപ്പനയുള്ളത്. പക്ഷേ ഇവിടെ ദശാംശം എടുക്കും രാജാവ്, ദശാംശം മാത്രമല്ല അവസാനം മുഴുവനും സ്വന്തമാക്കാൻ പോവുകയാണ്. അപ്പോൾ രാജാവിന് വേണ്ടി ജനങ്ങൾ മുറവിളി കൂട്ടി, രാജാവ് ഇത് ചെയ്യാൻ പോകുന്നത് മുൻകൂട്ടി അറിയിച്ചു. പക്ഷേ അതവർ സമ്മതിച്ചില്ല, രാജാവിനെ ഉണ്ടാക്കുക തന്നെ ചെയ്തു. ആദ്യത്തെ രാജാവ് സാവൂളായിരുന്നു, രണ്ടാമത്തെ രാജാവ് ദാവീദ്. സാവൂളും ദാവീദും അത്ര തന്നെ ക്രൂരന്മാരായിരുന്നു പറയാനാവില്ല. പക്ഷേ ദാവീദിൻ്റെ മകനായി വന്ന മഹാജ്ഞാനിയായ സോളമൻ, അതുവരെ ഉണ്ടായിരുന്ന എല്ലാവരേക്കാളും വലിയ ജ്ഞാനിയാണ് സോളമൻ എന്ന് പറയും. ബൈബിൾ അദ്ദേഹത്തെ ജ്ഞാനി എന്നാണ് പറയുന്നത്. വലിയ ജ്ഞാനിയായ സോളമൻ ഇസ്രായേൽ ജനത്തിന് സംരക്ഷണം നൽകിയതോടൊപ്പം വലിയ സ്വത്ത് സൂരിക്കൂട്ടുകയും ചെയ്തു. സോളമനെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന, സോളമൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ഇവിടെ പ്രസക്തമാണ്, ശ്രദ്ധേയമാണ്. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 4 അധ്യായം മുഴുവനും സോളമൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പ്രത്യേകം എടുത്തു പറയട്ടെ. യൂദായിലെയും ഇസ്രായേലിലെയും ജനം കടൽ തീരത്തെ മണൽത്തരി പോലെ അസംഖ്യമായിരുന്നു. അവർ തിന്നും കുടിച്ചും ഉല്ലാസഭരിതരായി കഴിഞ്ഞു. യൂഫ്രട്ടീസ് നദി മുതൽ ഫിലിസ്തീനരുടെ നാടും ഈജിപ്തിൻ്റെ അതിർത്തിയും വരെയുള്ള പ്രദേശങ്ങൾ സോളമൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു. ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമിയേക്കാളും വലിയൊരു ഭൂവിഭാഗം സോളമന് സ്വന്തമായിട്ടുണ്ടായി. ഇനിത്തെ കാര്യമാണ് ശ്രദ്ധേയം. അവൻ്റെ ജീവിതകാലം മുഴുവൻ ജനം കാഴ്ചകൾ സമർപ്പിക്കുകയും അവനെ സേവിക്കുകയും ചെയ്തു. ചെറിയൊരു കാര്യമാണ്, പക്ഷെ നിർണായകമായൊരു വ്യതിയാനം ഇവിടെ കാണും. ദൈവത്തെ സേവിക്കാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട ജനം, സ്വാതന്ത്ര്യം നൽകപ്പെട്ട ജനം ഇവിടെ ഇപ്പോൾ സോളമനെ സേവിക്കുകയായി. എല്ലാവരും തുല്യരാണെന്നും തുല്യമായ അവകാശമുള്ളവരാണെന്നും ഈ ഭൂമി എല്ലാവർക്കുമായി ദൈവം നൽകിയതാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ജനം ഇന്ന് രാജാവിനെ സേവിക്കുന്നു. അതിൽ വലിയ അപാകതയൊന്നും കണ്ടു കാണില്ല. പക്ഷേ വിശുദ്ധ ഗ്രന്ഥകാരൻ ഇതത്ര പന്തിയായി കാണുന്നില്ല. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയുന്നത്, രാജാവിന് കാഴ്ചകൾ സമർപ്പിക്കുകയും അവനെ സേവിക്കുകയും ചെയ്തു. ഇനി രാജാവിന് നൽകിയ കാഴ്ചകളുടെ പ്രത്യേകത നോക്കൂ. സോളമൻ്റെ അനുദിന ചെലവ് 30 കോർ നേർത്ത മാവ്, ഒരു കോർ എന്ന് പറഞ്ഞാൽ 450 ലിറ്ററാണ്, 450 × 30 കണക്ക് കൂട്ടിക്കോളൂ. സോളമൻ്റെ അനുദിന ചെലവ് 30 കോർ നേർത്ത മാവ്, 60 കോർ സാധാരണ മാവ്, കലമാൻ, പേടമാൻ, മ്ലാവ്, കോഴി എന്നിവയ്ക്ക് പുറമെ കൊഴുത്ത 10 കാള, 20 കാലി, 100 മുട്ടാട് ഇവയുമായിരുന്നു. യൂഫ്രട്ടീസിന് പടിഞ്ഞാറ് തിഫ്സ മുതൽ ഗാസ വരെയുള്ള പ്രദേശങ്ങൾ സോളമൻ്റെ അധീനതയിലായിരുന്നു. യൂഫ്രട്ടീസിന് പടിഞ്ഞാറുള്ള എല്ലാ രാജ്യങ്ങളും അവന് കീഴ്പ്പെട്ടിരുന്നു. അയൽ നാടുകളുമായി അവൻ സമാധാനത്തിൽ കഴിഞ്ഞു. സോളമൻ്റെ കാലം മുഴുവൻ ദാൻ മുതൽ ബേർഷേബ വരെയും യൂദായിലെ ഇസ്രായേൽ ജനം മുന്തിരിയും മത്തിയും കൃഷി ചെയ്ത് സുരക്ഷിതരായി ജീവിച്ചു. സോളമന് 12,000 കുതിരപ്പടയാളികളും തേർക്കുതിരകൾക്കായി 40,000 പന്തികളും ഉണ്ടായിരുന്നു. മുൻപ് പറഞ്ഞ സേവകർ ഓരോരുത്തരും നിശ്ചിത മാസങ്ങളിൽ സോളമനും അവനോടൊപ്പം ഭക്ഷിച്ചിരുന്നവർക്കും ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു. ഒന്നിനും കുറവ് വരുത്തിയിരുന്നില്ല. ഭരണ സംവിധാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കാതലായ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു. രാജഭരണം ആവിർഭവിച്ചതോടുകൂടി ഒരു വ്യക്തി മറ്റെല്ലാവരെക്കാളും പ്രധാനപ്പെട്ടവനായിത്തീർന്നു. രാജാവ്, രാജാവിനാണ് അവകാശങ്ങൾ, മറ്റുള്ളവർക്കെല്ലാം കടമകളും. രാജാവ് ജനത്തെ സംരക്ഷിക്കാൻ കടപ്പെട്ടവനാണെങ്കിലും ജനങ്ങളെല്ലാം രാജാവിനോട് കടപ്പെട്ടിരിക്കുന്നു. രാജാവിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ, ജനം ആഗ്രഹിക്കാത്ത, ജനങ്ങൾക്ക് നന്മ നൽകാത്ത യുദ്ധം ചെയ്യാനായി രാജാവിന് വേണ്ടി സൈന്യം സേവനമനുഷ്ഠിക്കാൻ ജനങ്ങൾ കടപ്പെട്ടവരായിത്തീർന്നു. ജനത്തിൻ്റെതായ രാജ്യം പ്രദേശങ്ങൾ മുഴുവനും രാജാവ് കൈയടക്കി. ഈ രാജഭരണത്തിന് ആവശ്യമായ സംവിധാനങ്ങളെ നിയന്ത്രിക്കാൻ, അവർക്ക് നിലനിർത്താൻ പാവപ്പെട്ട മനുഷ്യർ അടിമ വേല ചെയ്യേണ്ടി വന്നു. സോളമൻ വലിയ ജ്ഞാനിയായിരുന്നു. പക്ഷേ സോളമൻ മരിച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന വലിയ ഒരു പ്രതിസന്ധി നമ്മൾ ഓർക്കണം. ഇത് മാറ്റം, സമൂഹത്തിലുണ്ടായ മാറ്റത്തിൻ്റെ പ്രത്യേകതകളാണ്. സോളമൻ രാജാവ് സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലും എല്ലാ രാജാക്കന്മാരെക്കാളും മുമ്പിലായിരുന്നു എന്നൊക്കെ പറയും. സോളമൻ്റെ അധപ്പനത്തെക്കുറിച്ചും പറയുന്നു. അവസാനം സോളമൻ്റെ മരണത്തിന് ശേഷം രാജാവ് ആയ റെഹോബോവാം സോളമൻ്റെ പിൻഗാമിയാവാനായിട്ട് ശ്രമിച്ചു. അത് രാജാക്കന്മാരുടെ 1 12-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോളമൻ്റെ പിൻഗാമിയാവാനായിട്ട് കടന്നു വന്ന മകൻ റെഹോബോവാമിനെ എതിരേൽക്കാനായിട്ട് വന്ന ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതാണ്. രാജാക്കന്മാരുടെ 12:12-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. റെഹോബോവാമിൻ്റെ അടുത്ത് ഇസ്രായേൽ ജനവും ജെറോബോവാമും വന്നു പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ചത് ഭാരമേറിയ നുകമാണ്. ഞങ്ങളുടെ ജോലിയുടെ കാഠിന്യം അങ്ങ് കാഠിന്യവും അവൻ വെച്ച നുകത്തിൻ്റെ ഭാരവും അങ്ങ് ലഘൂകരിക്കണം, ഞങ്ങൾ അങ്ങയെ സേവിക്കാം. വലിയ നുകം വെച്ചിരിക്കുകയാണ് ജനത്തിൻ്റെ മേൽ. പക്ഷേ ആ ഭാരം ലഘൂകരിക്കണം എന്നാവശ്യപ്പെട്ടവരോട് രാജാവ് എന്താണ് പറയുക? 13-14 വാക്യങ്ങളിൽ മുതിർന്നവർ നൽകിയ ഉപദേശം അവഗണിച്ച് രാജാവ് ജനത്തോട് പരുഷമായി സംസാരിച്ചു. യുവാക്കളുടെ ഉപദേശം അനുസരിച്ച് അവൻ പറഞ്ഞു, എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വെച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു, ഞാൻ മുൾച്ചാട്ട കൊണ്ട് അടിക്കും. നികുതിയുടെ ഭാരം കുറയ്ക്കുകയല്ല, കൂട്ടും. അടിച്ചമർത്താനുള്ളൊരു ശ്രമമാണ് രാജാവ് നടത്തുന്നത്. അതിൻ്റെ ഫലമായി ഇസ്രായേൽ 2 വിഭജിക്കപ്പെട്ടു. 10 ജെറോബോവാമിനെ നേതാവായി സ്വീകരിച്ച് വടക്ക് ഇസ്രായേൽ എന്ന പേരിൽ രാജ്യമുണ്ടാക്കി. യൂദായും ബെഞ്ചമിനും മാത്രം തെക്ക് റെഹോബോവാമിനോട് ചേർന്ന് നിന്നു. ഇനി വടക്കൻ രാജ്യം ഇസ്രായേലിൻ്റെ നിയമം അനുസരിച്ചല്ല, രാജകീയ നിയമങ്ങൾ അനുസരിച്ചാണ് മുന്നോട്ട് പോയത്. വടക്കൻ രാജ്യമായ ഇസ്രായേലിൽ വിജാതീയ സ്വാധീനം വളരെയേറെ ഉണ്ടായിരുന്നു. ആ സ്വാധീനത്തിൻ്റെ മൂർധന്യത്തിലെത്തുന്നത് BC 9-ാം നൂറ്റാണ്ട് പകുതിയോടു കൂടിയാണ്. ഏതാണ്ട് 850 കൂടിയ കാലഘട്ടത്തിൽ അന്ന് രാജാവായിരുന്നത് ആഹാബാണ്. ആഹാബ് രാജാവ് വിവാഹം കഴിച്ചത് ഒരു വിജാതീയ സ്ത്രീയാണ്, ടൈറിലെ രാജാവായ ഇത്തോബാലിൻ്റെ മകൾ ജസബൽ. ജസബലിൻ്റെ താല്പര്യപ്രകാരമാണ് ആഹാബ് ഭരണം നടത്തുക. ഇവിടെ ഒരു പ്രത്യേക സംഭവം നടക്കുന്നതായിട്ട് നമ്മൾ കാണും. ആഹാബിന് വേനൽക്കാല വസതി ഉണ്ടായിരുന്നു, സാധാരണ ശീതകാല വസതിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേനൽക്കാല വസതി ജസ്രയേലിലാണ്. ജസ്രയേലിലെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിനടുത്തൊരു പാവപ്പെട്ട കൃഷിക്കാരനുണ്ടായിരുന്നു, നാബോത്ത്. ആ നാബോത്തിന് പരമ്പരാഗതമായി കിട്ടിയ ഒരു ചെറിയ മുന്തിരിത്തോട്ടമുണ്ട്. ആഹാബിന് ആ തോട്ടം സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടായി. രാജാക്കന്മാരുടെ 1:21 വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവം. മോഷ്ടിക്കരുത് എന്ന പ്രമാണം എപ്രകാരം ലംഘിക്കപ്പെടുന്നു, അത് എപ്രകാരം രാജഭരണത്തിൻ്റെ സകല ശക്തികൾ ഉപയോഗിച്ച് ആസൂത്രിതമായി നിർവഹിക്കപ്പെടുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് രാജാക്കന്മാരുടെ 21:21 പറയുന്ന കാര്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഇസ്രായേൽക്കാരൻ ജസ്രയേൽക്കാരനായ നാബോത്തിന് ജസ്രയേലിൽ സമറിയ രാജാവായ ആഹാബിൻ്റെ കൊട്ടാരത്തിനോട് ചേർന്ന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ഒരു ദിവസം ആഹാബ് നാബോത്തിനോട് പറഞ്ഞു, എനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ നിന്റെ മുന്തിരിത്തോട്ടം വിട്ടുതരണം, അത് കൊട്ടാരത്തിൻ്റെ സമീപത്താണല്ലോ, അതിനേക്കാൾ മെച്ചമായൊരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം, പണമാണ് വേണ്ടതെങ്കിൽ വില തരാം. എന്നാൽ നാബോത്ത് പറഞ്ഞു, എൻ്റെ പിതൃസ്വത്ത് വിൽക്കുന്നത് കർത്താവ് തടയട്ടെ, വിൽക്കുന്നതിന് കർത്താവിടയാക്കാതിരിക്കട്ടെ. ഇതാണ് തുടക്കം. രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഇവിടെ നിലനിൽക്കുകയാണ്. ആഹാബിനെ സംബന്ധിച്ചിടത്തോളം ഭൂമി വിൽക്കുകയും വാങ്ങുകയും ചെയ്യാവുന്നൊരു വസ്തുവാണ്. നമ്മൾ അങ്ങനെയാണല്ലോ മലയാളത്തിൽ പറയുക, വസ്തു, an object ഓഫ് ട്രാൻസാക്ഷൻ, ക്രയവിക്രയം ചെയ്യാവുന്നൊരു വസ്തു, വില കൊടുത്തു വാങ്ങുകയും വിലയ്ക്ക് വിൽക്കുകയും ചെയ്യാവുന്ന ഒരു വസ്തുവാണ് ഭൂമി. ഇത് വിജാതീയ കാഴ്ചപ്പാടാണ്. ആഹാബ് രാജാവ് വിവാഹം ചെയ്ത ജസബലിൽ നിന്ന് കടം കൊണ്ട ഒരു കാഴ്ചപ്പാടാണിത്. അപ്പോൾ ഈ മുന്തിരിത്തോട്ടം വില കൊടുത്തു വാങ്ങുന്നു, അല്ലെങ്കിൽ ഇതിന് പകരമായി ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നുമായി വെച്ചു മാറാൻ തയ്യാറാകുന്നു ആഹാബ്. കാരണമൊന്നേയുള്ളൂ, അദ്ദേഹത്തിൻ്റെ ഭവനത്തോടടുത്ത് ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാനായിട്ട് ഈ മുന്തിരിത്തോട്ടം കൊള്ളാമെന്ന് കരുതി. അതിൽ അപാകതയൊന്നും ആഹാബിന് തോന്നിയില്ല. നമ്മളും അപാകതയൊന്നും കാണില്ല. രാജാവല്ലേ ആവശ്യപ്പെടുന്നത്, അത് കൊടുത്താൽ പോരെ, വില കൊടുക്കാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട തോട്ടം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നാബോത്ത് പറയും, ഇത് രണ്ടും സാധ്യമല്ല, എൻ്റെ പിതൃസ്വത്ത് വിൽക്കുന്നതിന് കർത്താവ് ഇടയാക്കാതിരിക്കട്ടെ. പിതൃസ്വത്ത് പരമ്പരാഗതമായി കൈമാറി വന്ന അവകാശമാണ്. ഭൂമി നാബോത്തിനെ സംബന്ധിച്ച് വസ്തുവല്ല, ഇത് ദൈവം നൽകിയ വലിയൊരു ദാനമാണ്, അവകാശമാണ്. വാക്തത്വ ഭൂമിയിലുള്ള അവകാശത്തിൻ്റെ അടയാളമാണ് ഈ വാക്തത്വ ഭൂമിയിൽ സ്വന്തമായി അല്പം ഭൂമി ഉണ്ടായിരിക്കുക എന്നത്. പിതാക്കന്മാർക്ക് ദൈവം നൽകിയ എല്ലാ ദാനങ്ങളുടെയും ആ ദാനത്തിലുള്ള പങ്കുചേരലിൻ്റെയും അടയാളമാണ് ഈ ഭൂമി. ഇത് വെറും വസ്തുവായി വിൽക്കുകയും വാങ്ങുകയും ചെയ്യാവുന്നതല്ല. അതുകൊണ്ട് എന്ത് വില തരാമെന്ന് പറഞ്ഞാലും ഞാനത് കൊടുക്കുകയില്ല. ഈ ഭൂമിയിലാണ് പിതാക്കന്മാരെ സംസ്കരിച്ചിരിക്കുന്നത്. എന്നെയും ഇവിടെ തന്നെ സംസ്കരിക്കണം. എൻ്റെ മക്കളും മക്കളുടെ മക്കളും തലമുറ തലമുറയായി ഈ ഭൂമിയിൽ തുടരണം. ഇതാണ് ദൈവവുമായുള്ള എൻ്റെ ബന്ധം. ഈ ഭൂമിയിലൂടെയാണ് ദൈവവുമായി ബന്ധപ്പെടുന്നത്. ദൈവം നൽകുന്ന ദാനം, ദൈവം നൽകുന്ന അവകാശം, അത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കാഴ്ചപ്പാടാണ് പിന്നീട് യേശു എടുത്ത് ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവം അവകാശമായി നൽകുന്ന ഭൂമി, വാക്തത്വ ഭൂമി, നമ്മളിന്ന് സ്വർഗരാജ്യം എന്ന് പറയുന്നതിൻ്റെ ഒരു മുന്നോടിയാണിത്. സ്വർഗരാജ്യത്തിൻ്റെ അവകാശം ഈ വാക്തത്വ ഭൂമിയിലുള്ള അവകാശവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമി വിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നൽകിയ അവകാശം തിരസ്കരിക്കുക എന്നർത്ഥം. അതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പോൾ രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള സംഘട്ടനമാണ് ഇവിടെ സംഭവിക്കുക. നാബോത്ത് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്ന പരമ്പരാഗതമായ കാഴ്ചപ്പാട്, ദൈവം നൽകിയ ദാനം, ദൈവം ഈ ഭൂമിയിൽ നൽകുന്ന അവകാശം, ദൈവവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗം അതാണ് ഭൂമി. ആഹാബിനെ സംബന്ധിച്ച് കാശ് കൊടുത്താൽ വാങ്ങാം, വേണ്ടെങ്കിൽ വിൽക്കാം, അങ്ങനൊരു വസ്തു. ഈ വിശുദ്ധമായ ഭൂമിയെ വസ്തുവാക്കി മാറ്റിയ കാഴ്ചപ്പാടാണ് രാജാക്കന്മാരുടെ കാലത്ത് സംഭവിച്ചത്. ഇനി അങ്ങോട്ട് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നീങ്ങുകയാണ്. ആഹാബിൻ്റെ കാഴ്ചപ്പാടുണ്ടായിരുന്നു, ആഹാബ് ഈ നിയമത്തെ അല്ലെങ്കിൽ നാബോത്തിൻ്റെ അവകാശത്തെ മാനിച്ചു, പക്ഷേ സംതൃപ്തനായിരുന്നില്ല. എൻ്റെ പിതൃസ്വത്ത് ഞാൻ അങ്ങേക്ക് നൽകുകയില്ല എന്ന ജസ്രയൽക്കാരനായ നാബോത്ത് പറഞ്ഞതിൽ രോഷാകുലനായി ആഹാബ് ഭവനത്തിലേക്ക് പോയി അവൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. അപ്പോഴാണ് ജസബൽ ചോദിച്ചു, എന്താണെങ്കിൽ ക്ഷോഭിച്ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. അവൻ പറഞ്ഞു, ജസ്രയൽക്കാരനായ നാബോത്തിനോട് അവൻ്റെ മുന്തിരിത്തോട്ടം വിലയ്ക്ക് തരിക, അല്ലെങ്കിൽ വേറൊന്നിന് പകരമായി തരിക എന്ന് ഞാൻ പറഞ്ഞു, എന്നാൽ തരികയില്ല എന്നവൻ പറഞ്ഞു. ജസബൽ പറഞ്ഞു, അങ്ങാണോ രാജാവ്, അങ്ങാണോ ഇസ്രായേൽ ഭരിക്കുന്നത്, എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് സന്തോഷനായിരിക്കുക, ജസ്രയൽക്കാരനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ അങ്ങേക്ക് തരും. ഇതാണ് ജസബൽ. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ അങ്ങേക്ക് തരും. എങ്ങനെയാണ് തരാൻ പോകുന്നത്? അടുത്ത പടി ജസബൽ ചെയ്യുന്നത് ആഹാബിൻ്റെ മുദ്രമോതിരം കൊണ്ട് മുദ്ര ചെയ്ത് ഒരു കത്തയക്കുകയാണ് ജസ്രയേലിലെ അധിപന്മാർക്ക്, ശ്രേഷ്ഠന്മാർക്ക്, ഭരണാധിപന്മാർക്ക്. എന്താണ് കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക? കത്തിൽ പറയുന്ന ഇതാണ്, ഇങ്ങനെ എഴുതിയിരുന്നു, നിങ്ങളൊരു ഉപവാസം പ്രഖ്യാപിക്കുകയും ജനത്തെ വിളിച്ചുകൂട്ടി അവിടെ നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തുകയും ചെയ്യുവിൻ. വലിയ ആഘോഷങ്ങളെല്ലാം ഉപവാസവുമായി ബന്ധപ്പെടുത്തിയാണ് ഇസ്രായേൽക്കാർ നടത്തിയിരുന്നത്. ദിവസം മുഴുവൻ ഉപവാസമാകും, സമ്മേളനം ഉണ്ടാകും, ഉപവാസത്തിൻ്റെ അവസാനം വലിയ ആഘോഷം ഉണ്ടാകും. ആ ആഘോഷത്തിൽ ഒരാൾ പ്രധാന സ്ഥാനത്ത് പ്രസിഡൻ്റായിട്ട് ഉണ്ടാവും. അപ്പം അങ്ങനെ ആ ഉപവാസവും ആഘോഷവും നടക്കുമ്പോൾ നാബോത്തിനെ ഈ പ്രമുഖ സ്ഥാനത്തിരുത്തുക. അതിനുശേഷം അവനെതിരായി രണ്ടു നീചന്മാരെ കൊണ്ടുവരുവൻ, നാബോത്ത് ദൈവത്തിനും രാജാവിനുമെതിരായി ദൂഷണം പറഞ്ഞുവെന്ന് അവർ കള്ളസാക്ഷ്യം പറയട്ടെ. അപ്പോൾ അവരെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുവിൻ. രാജാവാണ് കൽപ്പിക്കുന്നത്. രാജാവിൻ്റെ മുദ്രമോതിരം കൊണ്ട് മുദ്ര ചെയ്ത ഒരു കത്താണ് അയച്ചിരിക്കുക. രാജകൽപ്പന കിട്ടിക്കഴിയുമ്പോൾ ശ്രേഷ്ഠന്മാർക്ക് അതിനെ ലംഘിക്കാനാവില്ല. രാജകൽപ്പന ലംഘിച്ചാൽ നാബോത്തിന് വിധിച്ച വധശിക്ഷ തന്നെ അവർക്കും ഉണ്ടാവും. അതുകൊണ്ട് അവർ ജസബിലിൻ്റെ കത്തിൽ പറഞ്ഞിരുന്നതനുസരിച്ച് പ്രവർത്തിച്ചു. ഉപവാസം പ്രഖ്യാപിച്ചു, ജനത്തെ വിളിച്ചുകൂട്ടി, നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തി. നീചന്മാർ ഇരുവരും അവനെതിരെ ഇരുന്നു. ഇവൻ ദൈവദൂഷണവും രാജദൂഷണവും പറഞ്ഞുവെന്ന് അവർ ജനത്തിൻ്റെ മുമ്പിൽ നാബോത്തിനെതിരായി കുറ്റമാരോപിച്ചു. രണ്ടുപേരുടെയെങ്കിലും സാക്ഷ്യമില്ലാതെ ആർക്കെതിരെ വിധി പ്രഖ്യാപിക്കരുത് എന്ന് ബൈബിൾ നിയമമുണ്ട്. രണ്ടുപേര് കള്ളസാക്ഷികളായിത്തീർന്നാലോ കള്ളസാക്ഷ്യം സത്യമായി അംഗീകരിക്കപ്പെടുകയാണ്. ജനങ്ങൾക്കറിയാം നാബോത്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ രാജാവിൻ്റെ അധികാരം ഇവിടെ ഒരു ഭീകരമായ രീതിയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. രാജഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളുണ്ട്, നമുക്കറിയാം. ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ വ്യവസ്ഥിതി. ആ നിയമത്തെക്കുറിച്ച് സംശയങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അതിന് വിശദീകരണം കൊടുക്കുന്ന ജുഡീഷ്യറി, നീതിന്യായ സ്ഥാപനം. ഈ നീതിന്യായ സ്ഥാപനത്തിൽ നടക്കുന്ന വിധി നടപ്പിലാക്കാൻ ആവശ്യമായ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ് ബോഡീസ്. നിയമനിർമ്മാണവും ന്യായവിധിയും അതുപോലെ തന്നെ അത് നടപ്പിലാക്കുന്നതും എല്ലാം രാജഭരണത്തിൻ്റെ ഭാഗമാണ്. ഈ മൂന്ന് അധികാരങ്ങളും ഉപയോഗിച്ച് ഒരു പാവപ്പെട്ടവനെതിരെ സകല ശക്തിയും പ്രയോഗിച്ച് ആഞ്ഞടിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കാണുക. ഒരു കൃഷിക്കാരൻ്റെ ഭൂമി സ്വന്തമാക്കാൻ വേണ്ടി രാജാവിൻ്റെ നിയമം ഇവിടെ കള്ളസാക്ഷികളെ കൊണ്ട് നടപ്പിലാക്കുകയാണ്. അത് പറഞ്ഞതുപോലെ ചെയ്തു. അത് കിട്ടിയ ഉടനെ ജസബൽ ആഹാവിന് അവർ അവരെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്ന വിവരം ജസബലിനെ അറിയിച്ചു. അത് കേട്ട ഉടനെ ജസബൽ ആഹാവിനോട് പറഞ്ഞു, എഴുന്നേൽക്കുക, ജസ്രേൽക്കാരനായ നാബോത്ത് വിലയ്ക്ക് തരാൻ വിസമ്മതിച്ച മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തിക്കൊള്ളുക. ഇപ്പോൾ രാജാവിൻ്റെ സകല അധികാരങ്ങളും ഉപയോഗിച്ച് പാവപ്പെട്ട മനുഷ്യനെ അവൻ്റെ സ്വത്ത് കയ്യേറുക മാത്രമല്ല, അവനെ കൊല ചെയ്യുകയും ചെയ്തു. പിന്നീട് കാണും നാബോത്തിനെ മാത്രമല്ല, അവൻ്റെ കുടുംബാംഗങ്ങളെ മുഴുവനും കല്ലെറിഞ്ഞു കൊന്നുവെന്ന്. അപ്പോൾ ഇങ്ങനെ രാജദ്രോഹത്തിൻ്റെ പേരിൽ കല്ലെറിയപ്പെട്ട വ്യക്തിയുടെ വസ്തു ഇനി കാശു കൊടുക്കാതെ ഏറ്റെടുക്കാം, അത് രാജഭണ്ഡാരത്തിലേക്ക് കണ്ടുകിട്ടുകയായി. കോൺഫിസ്കേറ്റ് ചെയ്ത പ്രോപ്പർട്ടി രാജാവിൻ്റേതാണ്. അപ്പോൾ ഇതാണ് മോഷ്ടിക്കരുത് എന്ന പ്രമാണം നിലനിന്ന സാഹചര്യത്തിൽ രാജാവ് ചെയ്തത്. രാജഭരണത്തിലേക്ക് കടന്നു വന്ന ഇസ്രായേലിലുണ്ടായ വ്യതിയാനം ഇതായിരുന്നു. പാവപ്പെട്ടവൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ലാതായിത്തീർന്നു. വിശുദ്ധനായ രാജാവ് ദാവീദ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഊറിയായെന്ന പടയാളിയുടെ ഭാര്യ ബത്ഷേബയുടെ സൗന്ദര്യത്തിൽ രാജാവ് ആകൃഷ്ടനായപ്പോൾ ഊറിയായ്ക്ക് നഷ്ടപ്പെട്ടത് ഭാര്യയെ മാത്രമല്ല സ്വന്തം ജീവനും കൂടിയായിരുന്നു. നീ കൊല്ലരുത് എന്ന പ്രമാണം ലംഘിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു ദാവീദ് രാജാവിലൂടെ. മോഷ്ടിക്കരുത് എന്ന പ്രമാണത്തിൻ്റെ ലംഘനം, നഗ്നമായ ലംഘനം ഇവിടെ നമ്മൾ കാണുകയാണ്. ആഹാബിൻ്റെ കാലത്ത് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ വേണ്ടി നാബോത്തിനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു കൊല്ലുന്ന രാജാവ്. ഇതിന് യാതൊരു മനഃശാഞ്ചല്യവും കൂടാതെ, ചെയ്ത് തെറ്റാണെന്നുള്ള ചിന്ത പോലുമില്ലാതെ ആഹാബ് രാജാവ് ഈ ഭൂമി സ്വന്തമാക്കാനായിട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രവാചകൻ കടന്നു വരിക. പ്രവാചകന്മാർ ദൈവത്തിൻ്റെ വക്താക്കളാണ്. ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാണ്. പാവപ്പെട്ടവൻ്റെ ജീവന് സംരക്ഷണം നൽകുന്നവരാണ്. ഇനി അങ്ങോട്ട് നമ്മൾ കുറേയേറെ കാണും പ്രവാചകന്മാരുടേതായ പ്രവർത്തനങ്ങൾ. രാജഭരണത്തിൽ സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഇല്ലാതെ വന്ന സാഹചര്യത്തിൽ രാജാവും ഭരണാധിപന്മാരും ന്യായാധിപന്മാരും പട്ടാളക്കാരും ഒന്നിച്ച് പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ശബ്ദവുമായി പ്രവാചകന്മാർ കടന്നു വന്നു. അരുത് എന്ന് പറയാൻ, അരുത് എന്ന് പറയുന്നത് അരുതാത്തു ചെയ്യുന്നവരെ ചോദ്യം ചെയ്യാനും ദൈവത്തിൻ്റെ നിയമം വെച്ച് വിചാരണ ചെയ്യാനും ശിക്ഷ വിധിക്കാനും കെൽപ്പുള്ളവരാണ് പ്രവാചകന്മാർ. നമ്മൾ അടുത്ത തവണ പ്രവാചകന്മാരിലൂടെ കടന്നു വരുന്ന ദൈവിക നീതിയുടെ മറ്റൊരു മുഖം കാണാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ ഏലിയ പ്രവാചകനാണ് കടന്നു വരുന്നത്. ഏലിയായ്ക്ക് ശേഷം പിന്നീട് ആമോസും ഹോസിയായും യേശയായും മിക്കായും ജെറമിയായും എസക്കിയായും ഇങ്ങനെ അനേകം പ്രവാചകന്മാർ കടന്നു വരും. അപ്പോൾ പ്രവാചകന്മാരിലൂടെ വ്യക്തമാകുന്ന സാമൂഹ്യ നീതിയാണ് നമ്മൾ അടുത്ത തവണ പഠന വിഷയമാക്കുന്നത്. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാഷണം സമാപിക്കാം. സ്നേഹനിധിയും കാരുണ്യവുമായ ദൈവമേ, എല്ലാവർക്കും അവിടുന്ന് സംരക്ഷണം നൽകുന്നു. എല്ലാ ജീവനും അങ്ങയ്ക്ക് വിലപ്പെട്ടതാണ്. പാവപ്പെട്ടവൻ്റെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവിടുന്ന് തന്നെ കടന്നു വരികയും സംരക്ഷണം നൽകുകയും ചെയ്യുന്നത് അനേകം സംഭവങ്ങളിലൂടെ ഞങ്ങൾ കാണുന്നു. അതേസമയം അങ്ങയുടെ സ്വരത്തിന് കാതടച്ച് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുന്ന നേതാക്കന്മാർ അന്നും ഇന്നും ഒരുപോലെ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുക മാത്രമല്ല, അവൻ്റെ ഭൂമിയിൽ നിന്നവനെ ഇറക്കിവിടുകയും ജീവിക്കാനുള്ള അവകാശവും അവസരം പോലും നിഷേധിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളും വിരളമല്ലാതെ ഞങ്ങൾ കാണുന്നുണ്ട്. കർത്താവേ, അങ്ങ് നൽകുന്ന സംരക്ഷണം, അങ്ങ് നൽകുന്ന നീതി എല്ലാവർക്കും ഉറപ്പു വരുത്താൻ അങ്ങ് തന്നെ ഞങ്ങളെ സഹായിക്കണമേ. ഭരണകർത്താക്കളിലും ഭരണീയരിലും ഒരുപോലെ നീതിബോധം നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ.